ചിന്താപരമായ ഒരു വിഷയത്തെ പറ്റിയുള്ള ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ഈ സമ്മേളനത്തിൽ വിഷയം അവതരിപ്പിക്കുന്ന മാതാ ഡോക്ടർ എ എം ജോർജ് ഈ സമ്മേളനത്തിൽ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയിട്ടുള്ള യാദൃശ്യമായിട്ടാണെങ്കിലും സന്തോഷപൂർവ്വം സമ്മതിച്ചുകൂടെ എത്തിയ ജനീവയിൽ താമസിക്കുന്ന കേരളീയനാണ് അദ്ദേഹം. ഇവിടെ മുണ്ടുടുത്തിട്ട് നമ്മുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുകയാണ്. കേരളീയത എവിടെ പോയാലും അവർ സജീവമായിരിക്കും എന്നതിനെപ്പറ്റി ഒരു സംശയവുമില്ല. ആ ശ്രീ തോമസ് ജോർജിനും പ്രസിന്റെ സെക്രട്ടറി പോൾ മണലിനും വൈസ് ചെയർമാൻ ഡോക്ടർ റോയ്ക്കും ട്രസ്റ്റിന്റെ രക്ഷാകർത്താക്കളെന്ന് പറയേണ്ട തരത്തിൽ അതിന്റെ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുന്ന എന്നിവിടെ എത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ സ്നേഹപൂർവമായ വന്ദന. ഇന്നത്തെ പ്രധാന വിഭവം ഡോക്ടർ ജോർജിന്റെ പ്രഭാഷണമാണ്. അതും ഇന്നത്തെ ശാസ്ത്രലോകത്തിലെ ഏറ്റവും വലിയ ജ്യോതിഷ് എന്ന് പറയാവുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയാണ്. സ്റ്റീഫൻ ഹോക്കിങ് നമ്മുടെ എല്ലാം അഭ്യസ്തവിദ്യരുടെയൊക്കെ ഭാവനയെയും ചിന്തയെയും വളരെയേറെ അത്ഭുതപ്പെടുത്തി ആകർഷിച്ച ഒരു വ്യക്തിത്വമാണ്. ഐൻസ്റ്റീന് ശേഷം ഇതുപോലെ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വ്യാഖ്യാനത്തിന് വേണ്ടി അന്വേഷിക്കുന്ന ഒരു സാർവജനീന ബുദ്ധി നമ്മൾ വേറെ ഒരു ശാസ്ത്രജ്ഞനിൽ കണ്ടിട്ടില്ല. ഇവിടെ തന്നെയും ഡോക്ടർ ജോർജിന്റെ ഈ പ്രഭാഷണ യത്നം ഇന്നാരംഭിച്ചതല്ല, അത് കുറച്ച് കാലമായി തുടങ്ങിയിട്ട് അതിനെപ്പറ്റി മണലിലൂടെ പറയുകയുണ്ടായി. ഇതിനു മുമ്പ് ഒരു 10 ചിന്തകരെ അവതരിപ്പിച്ചിരുന്നു. അത് കോട്ടയത്ത് വെച്ച് തന്നെയാണ് അതെല്ലാം അവതരിപ്പിച്ചത്. അതൊരു പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. അതാണ് 21-ാം നൂറ്റാണ്ടിലെ വിചാരശില്പികൾ. അത്തരത്തിലൊരു ആധുനിക ചിന്തയെ ഇവിടുത്തെ പഠിച്ച വ്യക്തികളുടെ ഇടയിലേക്ക് പ്രസരിപ്പിക്കുന്ന ഒരു പരിശ്രമം ഇന്ത്യയിൽ തന്നെയും വേറെ ഭാഷകളിൽ നടന്നിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയുടെ വലിയ പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ പെട്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായ ജ്ഞാനത്തിന്റെ ഇരിപ്പിടങ്ങൾ. നമ്മളിവിടെ വിദ്യാഭ്യാസ പദ്ധതിയെപ്പറ്റിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്യുകയും സമരം നടത്തുകയും ചെയ്യുന്ന ഒരു ദേശമാണ്. എന്താണ് വിദ്യാഭ്യാസമെന്നും വിദ്യാഭ്യാസ പദ്ധതി എന്താണെന്നും അറിയാത്ത അജ്ഞരെ അജ്ഞർ നയിക്കുന്ന ഒരു അന്ധകാര ലോകത്തിലാണ് നാം കഴിയുന്നത്. ഞാനൊരു ട്രെയിനിങ് കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു 10 കൊല്ലം. അപ്പൊ അവിടെ പിഎഡുകാരെ അവരെ പഠിപ്പിക്കുന്നതിൽ ഒരു വിഷയമാണ് ഈ ടെക്സ്റ്റ് ബുക്ക്, കൺസ്ട്രക്ഷൻ ഓഫ് ദി ടെക്സ്റ്റ് ബുക്ക്. അതുപോലെ ഒരു സിലബസ് എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അപ്പൊ ടെക്സ്റ്റ് ബുക്കിനെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ധാരണ 2-3 സംഗതികളുണ്ട്. ഒന്ന്, നോ ടെക്സ്റ്റ് ബുക്ക് ഈസ് കംപ്ലീറ്റ്, നോ ടെക്സ്റ്റ് ബുക്ക് ഈസ് വിത്തൌട്ട് എറേഴ്സ്, ആൻഡ് ദി ടീച്ചർ ഈസ് ടു കംപ്ലീറ്റ് ദി ടെക്സ്റ്റ് ബുക്ക് ഇൻ ദി ക്ലാസ്. ഇത് 3 എണ്ണമാണ് അതിന്റെ. ഇവിടെ ഇതിനെപ്പറ്റിയൊന്നും യാതൊരു ബോധവും ഇല്ലാത്തവർ അട്ടഹസിക്കുന്ന ഒരു കാലമാണ്. നമ്മൾ കുറെ വാക്കുകൾ വളരെക്കാലമായി ഉച്ചരിക്കുന്നത് കൊണ്ട് നാവിനെ വഴങ്ങുന്ന കുറെ ഇംഗ്ലീഷ് വാക്കുകളും മലയാളം വാക്കുകളും, ഡെമോക്രസി, ജനായത് രീതി എന്നൊക്കെയുള്ള വാക്കുകൾ തലങ്ങും ബലങ്ങും ഉപയോഗിച്ച് അവർക്ക് സ്വാഭാവികമായുള്ള അർത്ഥത്തെ പോലും ഈ അന്ധപ്രയോഗം കൊണ്ട് ഇല്ലാതാക്കുന്ന ഒരുതരം വ്യർത്ഥ പരിശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു തെറ്റായ വഴിയിലൂടെ അർഹതയില്ലാത്തവരുടെ നേതൃത്വത്തിൽപ്പെട്ട് നശിച്ചു പോവുകയാണ്. നമുക്കിന്ന് മലയാളത്തിന് 2 ശൈലിയേ ഉള്ളൂ. ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു ഭാഷയ്ക്ക് അനവധി മുഖശൈലികൾ ആവശ്യമാണ്. അത് ആ സമൂഹത്തിന്റെ സജീവമായ ജിജ്ഞാസ എവിടെയൊക്കെ പ്രതിഫലിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുകയും ശൈലികളുടെ എണ്ണം കൂടുന്നത്. നമുക്കിവിടെ ഒരു സാധാരണ രാഷ്ട്രീയ ശൈലിയുണ്ട്, പിന്നെയുള്ളത് നമുക്ക് പത്രപ്രവർത്തനത്തിലെ ഒരു ശൈലിയുമാണ്. സാഹിത്യ ശൈലി നമുക്ക് സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കാൻ അതിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷെ അതും പത്രപ്രവർത്തനം കൊണ്ട് ആക്രാന്തമാണ്. അതിനപ്പുറത്ത് സാധാരണ ജനങ്ങൾക്ക് തന്നെ ഈ ചിന്തയുടെ ഒരു ശൈലി ആവശ്യമാണ്. ഇന്ത്യയും ഗ്രീസും പണ്ട് ഈ ചിന്താശൈലി സാധാരണ ജനങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിൽ വിജയിച്ച രാഷ്ട്രങ്ങളാണ്. ഗ്രീസിലത് സോക്രട്ടീസാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ആകാശത്തിൽ വിഹരിച്ച തത്വചിന്തയെ മണ്ണിലേക്ക് കൊണ്ടുവന്നു പറയും യൂറോപ്യൻ തത്വചിന്ത ചരിത്രങ്ങൾ. അപ്പോൾ ഇന്ത്യയിൽ സാധാരണ ജനങ്ങളിൽ അസാധാരണമായ വിധത്തിലുള്ള ഒരു ചിന്താത്മകമായ ഒരു അന്തരംഗം പ്രവർത്തിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ വരുമ്പോൾ അത് നേരിടാൻ നമ്മുടെ ഇതിനൊക്കെ ഇത്രയൊക്കെയല്ലേ വിലയുള്ളൂ എന്ന് നമ്മുടെ നാട്ടുകാർ, സാധാരണ നാട്ടുകാർ, കൃഷിക്കാർ, വിദ്യാഭ്യാസമില്ലാത്തവർ, അവരെല്ലാം ആ രീതിയിൽ ചിന്തിച്ചിരുന്നു. അതൊരു തെറ്റായ രീതിയാണെന്ന് പാശ്ചാത്യ വിദ്യാഭ്യാസം വന്നപ്പോഴാണ് നമ്മൾ ധരിച്ചു പോയത്. ഇപ്പോഴാ രീതിയെല്ലാം പോയിപ്പോയി. നമ്മളിപ്പോൾ നമ്മുടെ നേട്ടങ്ങളുടെ മുകളിലാണ് നാം ജീവിക്കുന്നത്, ഭൗതികങ്ങളായ നേട്ടങ്ങൾ. അതിപ്പോഴും നമ്മളെ ആണവ കരാറിലേക്ക്, ഗ്ലോബലൈസേഷനിലേക്കൊക്കെ എത്തിച്ചിരിക്കുകയാണ്. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് പ്രവചനത്തിന് അതീതമായ ഭീകരമായ ഒരു ഭാവിയാണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മളിത് പ്രത്യക്ഷത്തിൽ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ലോകചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഹൃദയരഹിതവും ക്രൂരവുമായി രൂപാന്തരപ്പെടുകയാണ്. മനസ്സ് ഹൃദയരഹിതവും ക്രൂരവുമാകുമ്പോൾ മനസ്സ് നഷ്ടപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിന്റെ സജീവത അതിന്റെ ആർദ്രതയും അന്യ ജീവിതങ്ങളിൽ സുഖദുഃഖങ്ങളിലേക്ക് സംക്രമിക്കുവാനുള്ള ഒരു കഴിവുമാണ്. അത് ഇല്ലാതെ അവനവനിൽ അത് കേന്ദ്രീകരിച്ചു നിൽക്കുമ്പോൾ അത് മൃഗീയമായ മനസ്സിന്റെ ഒരു അവതാരമാണ്, മാനവികമായ മനസ്സിന്റെ ഒരു ഉദ്ധരണമല്ല, അവിടേക്ക് പോവുകയാണ്. ഇതിനൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുതിയ ഒരു കാറ്റ് പ്രവേശിപ്പിക്കേണ്ടതാണ്. നമ്മൾ ഇന്ന് നാം ശ്വസിക്കുന്ന വായു കാർബൺ ഡയോക്സൈഡും നൈട്രജനും കൂടിക്കൂടി പ്രാണവായുവിന്റെ അംശം വളരെ കുറഞ്ഞതാണ്. ചിന്തയാണ്, തത്വചിന്തയാണ് പ്രാണവായുവിന്റെ അംശം നമ്മുടെ സാധാരണ ജീവിതത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ട് ശങ്കരാചാര്യവാദിനെ അദ്ദേഹം വളരെ ധൈഷണികനാണെങ്കിലും അദ്ദേഹം ചെയ്തത് ഇന്ന് ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്തതാണ്. ആ തത്വചിന്തയുടെ സ്വീകാര്യതയെയും അസ്വീകാര്യതയെയും കുറിച്ച് ഞാൻ പറയുകയല്ല. അദ്ദേഹം ചെയ്തത് യാതൊരു തരത്തിലും ഇവിടെ പരസ്പര ബന്ധത്തിനുള്ള ഭൌതിക സാഹചര്യങ്ങൾ ഏറ്റവും ദുർലഭമായ ഒരു കാലഘട്ടത്തിൽ, വാഹനം എന്ന് പറഞ്ഞാൽ പല്ലക്കോ അതോ ഇതോ അല്ലെ ആനപ്പുറത്ത് കയറും, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ കാലടിയിൽ നിന്ന് ചെറുപ്പക്കാരൻ യാത്ര ചെയ്ത് ഞാൻ കേരളത്തിലും ഇന്ത്യയിലും മുഴുവനും ഏറെക്കുറെ പ്രഭാഷണത്തിന് വേണ്ടി സഞ്ചരിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ പോലും പോയിട്ടില്ലാത്ത ആസാമിലെ പ്രാഗ്ജ്യോതിഷത്തിൽ വരെ ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് പോയി ഹിമാലയത്തിന്റെ മുകളിൽ അദ്ദേഹം കാശ്മീരിനെ ജവഹർലാൽ നെഹ്റു സ്നേഹിക്കുന്നതിന് മുമ്പ് കാശ്മീരിനെ ഇന്ത്യക്കാരനെ സ്നേഹിക്കേണ്ടതാണെന്ന് അവനെ പഠിപ്പിച്ചത് സർവജ്ഞപീഠം അവിടെ വെച്ച് കയറിയ ശങ്കരാചാര്യരാണ്. ഇന്നൊരാൾക്ക് അത് സാധിക്കുകയില്ല. ഇന്നൊരു പ്രൊഫസർ ഒരു പുസ്തകം എഴുതണമെന്നുണ്ടെങ്കിൽ UGC 100,000 രൂപയുടെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് അയച്ച് എന്നിട്ട് ഒരു 50,000 എങ്കിലും വാങ്ങി 4-5 കൊല്ലം കൊണ്ട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് പിന്നെ ഒരു 5 കൊല്ലം നീട്ടി. ഈ രീതിയിലാണ് നമ്മുടെ ഇന്റലക്ട്. ഇവിടെ ആകട്ടെ ഒരു 5-6 കൊല്ലം കൊണ്ട് ഒരു അഖില ഭാരത പര്യടനം നടത്തുകയും ഇന്ത്യയിൽ ഈ അദ്വൈതത്തിന്റെ സർവസാമാന്യ ജനങ്ങളുടെ അംഗീകാരം അതിന് പണ്ഡിതന്മാരുടേത് മാത്രമല്ല അത് ഒരുക്കുകയും ചെയ്തു. നമുക്ക് അത്തരത്തിനൊരു കടമ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതാണ് ഈ ട്രസ്റ്റ് ഒരു വശത്തുകൂടെ നേരിടുന്നത്. നമ്മൾ ഈ ശൈലികൾ, മലയാള ശൈലി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ശൈലിയല്ല, അത് ചിന്തയുടെ വിവിധ വ്യാപാര മേഖലകൾക്ക് വിവിധ ശൈലികളുണ്ട്. അത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇവിടെ പത്രപ്രവർത്തനത്തിന്റെ സാധാരണ ശൈലിയും രാഷ്ട്രീയ ശൈലിയും മാത്രമേ ഉള്ളൂ. അവർ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഭാഷയും ചിന്തയും വശമുള്ള നിരീക്ഷകരെ നിയോഗിക്കുകയാണെങ്കിൽ അവർ പറയുന്ന വാചകം മുഴുവനും തിരുത്തേണ്ടതാണ്. അതിവിസ്താരത്തോടുകൂടെ പറഞ്ഞത് ആവർത്തിച്ചുകൊണ്ട് ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് യുക്തിപൂർവമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ചിന്ത ഭ്രാന്തമായി തീർന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് വിദ്യാലയങ്ങളെ ശരണം പ്രാപിക്കുക, വിദ്യാലയത്തിൽ പഠിച്ചിട്ട് കമ്മ്യൂണിസ്റ്റും അതും ഇതൊക്കെ ആയിട്ട് ഒന്നുമില്ല. വിദ്യാലയത്തിൽ പഠിച്ചിട്ട് അവൻ സ്വയം നശിക്കുകയല്ലാതെ ഒരു വിഷയം അവൻ പഠിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു വിദ്യാലയത്തിലും പൂർണ്ണമായി പഠിച്ചിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിസം ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല, ഗാന്ധിസവും മനസ്സിലാക്കാൻ കഴിയില്ല. എം ജി യൂണിവേഴ്സിറ്റിയിൽ ഗാന്ധിസം കോഴ്സുണ്ട്. അത് തുടങ്ങുന്ന കാലത്ത് ഞാനും മൻമദൻ സാറും കൂടെ ഒക്കെയാണ് തുടങ്ങിയത്. ആദ്യത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ചെയർമാൻ വരെ ഞാനായിരുന്നു. പക്ഷെ ഒരു യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി വരെ ഗാന്ധിസം പഠിച്ചാലും നിങ്ങൾക്ക് ഗാന്ധിസം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത് ജീവിതത്തിലേക്ക് സംക്രമിക്കുമ്പോഴാണ് അതിന് ഈ ഒരു ശക്തി കൈവരികയുള്ളൂ. അല്ലെങ്കിൽ മറ്റത് വെറും സംസ്കൃതത്തിൽ പറയില്ലേ, പുസ്തകസ്ഥാത് യാ വിദ്യ, പുസ്തകത്തിൽ നിൽക്കുന്ന വിദ്യ നസാവിദ്യ, അത് വിദ്യയല്ല എന്ന് പറയും. നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് എഴുതാനുമുണ്ട്, അത് പുസ്തകസ്ഥമായ വിദ്യ. വറാന്തയിൽ വെച്ചാണ് അവന്റെ പ്രിപ്പറേഷൻ അവസാനിക്കുന്നത്. അതും കഴിയാത്തവൻ ചിലപ്പോൾ കോപ്പി അടിക്കാൻ വേണ്ടി നമ്മൾ സ്ലീവിന്റെ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടും ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് അവന്റെ ഏർപ്പാടുകൾ. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് സാധാരണ ജീവിതത്തെ നേരിടുന്നതിന് കോളേജുകളിലും മറ്റും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കഴിയാത്ത വിധത്തിലുള്ള ഒരു ജ്ഞാനത്തിന്റെ ഒരു ഒരു പ്രവാഹത്തെ ഉണ്ടാക്കാൻ, അതാണ് ഇവിടെ ആധുനിക കാലത്തെ വിചാരശില്പികൾ. ഡോക്ടർ ജോർജ് ആര്യൊക്കെയാണ് അവതരിപ്പിച്ചത്. അദ്ദേഹം അവതരിപ്പിച്ചത് ഹണ്ടിങ്ടൺ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേര് കേട്ട് കാണും. ഹണ്ടിങ്ടൺ ഈ ലോകത്തിൽ അവസാനിക്കുന്ന അവസാനത്തെ സംഘടന സംസ്കാരങ്ങളിൽ തമ്മിലുള്ളതായിരിക്കും എന്നുള്ളൊരു ചിന്ത അവതരിപ്പിച്ചതാണ്. ഞാൻ ആ ചിന്തയെ ഭയപ്പെടുന്ന ഒരാളാണ് ഹണ്ടിങ്ടൺ. അയാളുടെ പേര് തന്നെ ഹണ്ട് എന്നാണ് ആരംഭിക്കുന്നത്. നമ്മൾ നായാടുന്ന മനുഷ്യ സമൂഹത്ത് നായാടുന്ന ഒരു ചിന്തയാണ് സംസ്കാര സംഘടന. ഈ കാലഘട്ടത്തിൽ ഇസ്ലാം അമേരിക്കയും തമ്മിൽ ഭീകരവാദം എന്നുള്ള ഒരു വാക്കുപയോഗിച്ചുകൊണ്ട് മൂടിയും മൂടാതെയും തുറന്നും അടഞ്ഞും ഒരുപാട് സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. ഈ സംഘർഷങ്ങളുടെയൊക്കെ ഒരു ചെറിയ ഒരു ദിന്മാത്ര ദർശനം കൊണ്ട് ഉണ്ടായ ഒരു സിദ്ധാന്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള ഒരു സിദ്ധാന്തത്തിന്റെ വക്കത്തുകൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള ഒരു ആപൽ സൂചന ഇവിടെ ആരെങ്കിലും തരേണ്ടതുണ്ട്. അത് ഇവിടെ എത്ര സർവകലാശാല, ഓരോ ഗവൺമെന്റ് വരുമ്പോഴും അവർക്ക് ഒരു സർവകലാശാല സ്ഥാപിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നതിന് എന്താണ് തെളിവ് എന്നുള്ള മട്ടിൽ പുതിയ സർവകലാശാലകളെ പ്രസവിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഗവൺമെന്റുകളാണ്. നമ്മുടെ സർവകലാശാലകൾക്ക് ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ചിന്താപരമായ വെല്ലുവിളിയെ നേരിടാനുള്ള കഴിവില്ല. ഇവിടുത്തെ സർവ കലാ യൂണിവേഴ്സിറ്റികളും അവയുടെ തത്വശാസ്ത്ര ഡിപ്പാർട്ട്മെന്റുകളും പരാജയപ്പെട്ടയിടത്താണ് ഒരു സാധാരണ മനുഷ്യരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചിന്താശീലരുടെ വലിയ ശിഖരങ്ങൾ കാണിച്ചു തരും. 10 പേര് അതിലൊരാളാണ് ഹണ്ടിങ്ടൺ. സാഗൻ ശാസ്ത്രത്തെ പറ്റിയൊക്കെ ശാസ്ത്രജ്ഞന്മാര് നമ്മളിവിടെ കോളേജിൽ ഫിസിക്സ് പഠിപ്പിക്കുന്ന ആളെ സയന്റിസ്റ്റ് എന്ന് പറയുന്ന രാജ്യമാണ്. അബുൽ കലാം നമ്മുടെ പഴയ രാഷ്ട്രപതിയെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എതിർത്തപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമാണ്. രാഷ്ട്രപതി അത്ര വലിയൊരു സയന്റിസ്റ്റ് അല്ല. അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഒന്ന് നോക്കണം. അദ്ദേഹം ശാസ്ത്രലോകത്തിലെ ഒരു മെക്കാനിക് മാത്രമാണ്, ശാസ്ത്രജ്ഞനല്ല. അത് അദ്ദേഹം തന്നെ സമ്മതിക്കും. ആ ഒരു വിവേചനം പോലും കേരളത്തിലെ അഭ്യസ്ത വിദ്യർക്ക് രാഷ്ട്രീയാന്ധത മൂലവും അതുപോലെ തന്നെ വിദ്യാപരമായ പരിശീലനത്തിന്റെ ദാരിദ്ര്യം കൊണ്ടും അത് വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു സമൂഹമാണ്. അച്യുതാനന്ദൻ പറഞ്ഞാണ് ഒന്നാമതേക്ക്, പിന്നെ മറ്റേ രാഷ്ട്രപതിയായി, ഇതവിടെയൊക്കെയാണ് നമ്മുടെ ചിന്ത. രാജ്യത്തിൽ രാഷ്ട്രപതി എന്ന സ്ഥാനമായാലും എന്തു സ്ഥാനമായാലും ചിന്തയുടെ ആ ശക്തിയുടെ മുമ്പിൽ അവയെല്ലാം നിസ്തേജമാകും എന്ന് കരുതുവാനുള്ള ഒരു ധാർഷ്ട്യവും ദാർഢ്യവും ഇവിടുത്തെ സാധാരണ ആളുകൾക്ക് പോലും ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒരു ചിന്താസാന്ദ്രമായ ഒരു രാഷ്ട്രമായിരുന്നു നമ്മുടെ. ആ ഭൂതകാലം ഇന്ന് ഏതോ ഒരു വിദൂര സ്വപ്നം പോലെ നമ്മളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞിൽ ചരിത്രത്തിൽ എവിടെയോ ഒളിഞ്ഞു നിൽക്കുന്നു. നമുക്കതിനെ ഏതെങ്കിലും തരത്തിൽ സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ എന്നൊരു വലിയ ചോദിക്കപ്പെടാത്ത ചോദ്യം ഈ രാജ്യത്തിന്റെ ഈ സ്വപ്ന കാലങ്ങളിൽ വളരെ അകലെ ചലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തെയാണ് ഞങ്ങളിവിടെ പിടിച്ച് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. ഈ സദസ്സിനെ കാണുന്നത് സന്തോഷമാണ്. നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുള്ള സന്തോഷമില്ല. നമ്മുടെ രാഷ്ട്രീയക്കാരന് ഒരു 100 ആളെ കണ്ടാൽ സന്തോഷമാണ്, ഒന്നുമില്ലേ 99 നമുക്ക് വോട്ട് ചെയ്യല്ല എന്നുള്ളൊരു സന്തോഷം. ഞങ്ങളിവിടെ ഈ സദസ്സിനെ വെച്ചിരിക്കുന്നത് ഇവർ ഇതിനെപ്പറ്റി ചിന്തിച്ച് ഞങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിന് വിപരീതമായ ചിന്തയോടെ അവതരിപ്പിക്കുന്നവരായി പുറത്തു വരുമോ എന്നുള്ള ഒരു ഇതിലാണ്. ഒരു ശിഷ്യന് ഒരു ഗുരുനാഥന് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറുന്നത് അരിസ്റ്റോട്ടിൽ പ്ലാറ്റോവിന് പ്രിയപ്പെട്ടവനായി മാറിയതുപോലെയാണ്. പ്ലാറ്റോവിന്റെ ചിന്തകളെ മിക്കവാറും തകർത്തുകൊണ്ടാണ് അരിസ്റ്റോട്ടിൽ അദ്ദേഹത്തിന്റെ ജയപതാക ഉയർത്തിയത്. നമ്മളതല്ല, അധ്യാപകൻ പറഞ്ഞ തെറ്റായ ഒരു കോമ പോലും ഉത്തരത്തിൽ വിടാതെ കണ്ട് എഴുതിയാൽ അവന് ഫസ്റ്റ് ക്ലാസ് കിട്ടുന്ന ഒരു ദൈക്ഷണിക യുഗമാണ് നാം ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഈ തരത്തിൽ. അപ്പം നമ്മൾ ഹണ്ടിങ്ടൺ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയം, അണുബോംബ്, ഇറാൻ, അമേരിക്ക എന്നൊക്കെ പറയുന്ന ഒരുപാട് ഭയപ്പെടുത്തുന്ന ഇമേജുകളുണ്ട്. ആ ഇമേജുകളുടെയൊക്കെ അടിയിലൂടെ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടാണ് സാമുവൽ ഹണ്ടിങ്ടൺ അവതരിപ്പിച്ചത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ടേ പറയാൻ സാധിക്കും. മനസ്സിലാക്കാത്ത ഒരു സമൂഹത്തിന് ഹണ്ടിങ്ടൺ എന്ന് പറഞ്ഞാൽ ഹണ്ടർ എന്നുള്ളതിന്റെ പര്യായമായിരിക്കും അറിയാതെന്ന് പറയും. അതുപോലെ ഒരുപാട് ചിന്തകൾ അതിന്റെ ആമുഖത്തിൽ ഡോക്ടർ ജോർജ് പറഞ്ഞ ഒരു സംഗതി ആളുകൾക്ക് കേട്ട് പരിചയമുള്ളത് കൊണ്ട് 4-5 തത്വചിന്തകന്മാരുടെ പേര് ഞാൻ ഈ പരമ്പരയിൽ ഒഴിവാക്കിയിരുന്നു എന്നാണ്. ഇതിലൊരാളാണ് ഹോക്കിങ്. ഇനി അദ്ദേഹം ചോംസ്കി തുടങ്ങിയിരിക്കുന്ന ആളുകളെ പറ്റിയും സംസാരിക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ നേരത്തെ വിട്ടുപോയതാണ്. വിട്ടുപോയ കാര്യങ്ങളും ഇനിയും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു സംഗതി കൂടെ ഞാൻ പറയാം. അത് നാളെയും മറ്റന്നാളൊന്നും ഞാനില്ല, അതുകൊണ്ട് കൂടെ ഇന്ന് ഇത് പറഞ്ഞു തീർക്കുകയാണ്. അതായത് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ഒരു സമൂഹത്തെ സമ്പന്നമാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ കലാലയങ്ങളെല്ലാം ഇത്തരത്തിൽ ഏതോ ഒരു ശൂന്യമായ ഒരു പാതയിലൂടെ നടന്നു പോകുന്നത് പോലെ തോന്നുകയാണ്. അമ്പലങ്ങളിലും പള്ളികളിലും ഉള്ളതുപോലെ കുറെ നിയതങ്ങളായ ആചാരങ്ങളുടെ അനുഷ്ഠാന വേദികളായി കലാലയങ്ങളും സർവകലാശാലകളും തീർത്തിരിക്കുകയാണ്. ഒരു ഫസ്റ്റ് ടേമിന് ഒരു പരീക്ഷ, അത് കഴിഞ്ഞ് വേറൊരു പരീക്ഷ, പിന്നെ ഫൈനൽ എക്സാമിനേഷൻ, അതിന് റാങ്കിങ് എന്ന് പറഞ്ഞാൽ അതിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. തിരിച്ചു വന്നിട്ട് എത്ര 1000 കുട്ടികൾ ഈ രാജ്യത്തിൽ ഈ കലാലയങ്ങളിലൂടെ ഈ കഴിഞ്ഞ ദശാബ്ദങ്ങളിലൂടെ കടന്നു വന്നു. അവരെക്കൊണ്ട് ഇന്ത്യയുടെ യശസ്സ്, ഇന്ത്യയുടെ ആന്തരധന്യത ഏതെങ്കിലും തരത്തിൽ വളരെയൊക്കെ ഉയർന്നിട്ടുണ്ടോ? ഇത്രയധികം പേർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുത്തുള്ള തക്കതായ പ്രതിഫലം നൽകുവാൻ സർവകലാശാലകൾക്ക് സാധിച്ചിട്ടുണ്ടോ? അതൊക്കെ നമ്മൾ ഒരു ഉദ്യോഗസ്ഥൻ, IASകാരനോ ആരെങ്കിലും ഒരു പ്രോജക്ട് ഉണ്ടാക്കിയിട്ട് അതിന് നഷ്ടം വന്നു, 2 കോടി നഷ്ടം വന്നു എന്ന് നമ്മൾ പറയും. നമ്മുടെ സർവകലാശാലകളൊക്കെ ഇവിടെ വരുത്തുന്ന ഭയങ്കരമായ നഷ്ടം, സാംസ്കാരികവും സാമ്പത്തികവുമായ ഭയങ്കരമായ നഷ്ടം, അത് നഷ്ടമായിട്ട് ഇവിടെ നാം കണക്കാക്കുന്നില്ല. ഒരു കുട്ടി ഇങ്ങനെ വന്നു, അവൻ മാഷായി, അത് പഠിപ്പിച്ചു, ഇങ്ങനെ പോകുന്നു. നമുക്ക് ഡോക്ടർ രാധാകൃഷ്ണനെ പോലെ യൂറോപ്പിൽ കടന്നു സംസാരിക്കുമ്പോൾ, പ്രസംഗം കഴിയുമ്പോഴേക്ക് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒന്നിച്ച് കൈയടിച്ച് ആദരിക്കുന്ന ഒരു തത്വചിന്തനെ സൃഷ്ടിക്കാൻ നമുക്ക് ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ എപ്പോഴും വികസനോന്മുഖം എന്ന് പറയുന്ന സർവ സംസ്ഥാനങ്ങളും കേന്ദ്രവും എല്ലാം വികസനോന്മുഖമായി ഇവിടെ നമ്മളെ പിടിച്ചുകൊണ്ടുപോവുകയാണ്. ഈ വികസനപരമായി അത്ഭുതാവഹമായ ഈ ഒരു പരക്കം പാച്ചലുണ്ടല്ലോ, നമ്മൾ എത്ര പേര് സൃഷ്ടിക്കുകയുണ്ടായി. അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, നമുക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു മനുഷ്യൻ ഈ ഉപനിഷത്തിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കഥകളൊക്കെ എഴുതിയപ്പോൾ അത് യൂറോപ്പിന് ഒരു പ്രഥമ അനുഭവം പോലെ, ആധ്യാത്മികമായ ഒരു പ്രഥമാനുഭൂതി പോലെ അത്യാസ്വാദ്യമായി തീർന്ന് അവർക്ക് ഒരു നോബൽ പ്രൈസ് കൊടുക്കേണ്ടി വന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എത്ര ഇത്തരത്തിലുള്ള നോബൽ പ്രൈസ് കിട്ടുന്നുണ്ട് എന്ന് നാം ആലോചിച്ച് നോക്കേണ്ടത്. നമുക്ക് ആകെ അഭിമാനിക്കാവുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ, ഞാനെപ്പോഴും പറഞ്ഞിട്ടുള്ളത് ടെണ്ടുൽക്കർ ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യം ഒന്നിനും കൊള്ളാത്ത, അരക്കാശിനും കൊള്ളാത്ത ഒരു രാജ്യമായി മാറിപ്പോയിരുന്നു. ലോകത്തിൽ എവിടെയായാലും ആ ചെറുപ്പക്കാരന്റെ അത്ഭുതാവഹമായ മാന്ത്രിക സിദ്ധി ഉണ്ടല്ലോ, അത് ഒരു വലിയ നേട്ടമാണ്. അത് അവന്റെ ഒരു ആപ്ലിക്കേഷനാണ്. അത് അവനൊരു സെഞ്ചുറി എടുത്തു കഴിഞ്ഞാൽ അവൻ നേരെ നോക്കുന്നത് മേലോട്ടേക്കാണ്. അത് ഏതോ ഒരു ആന്തരമായ ധ്യാനം നടന്ന ഒരു വ്യക്തിയുടെ ഈ വിജയത്തിൽ ഉണ്ടാകുന്ന ഒരു ഹൃദയത്തിന്റെ ഒരു ചലനമാണത് എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി എവിടെയെങ്കിലും നമുക്കിത് സാധിച്ചോ? എവിടെയും സാധിച്ചില്ലല്ലോ. നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ നോബൽ പ്രൈസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ അമേരിക്കയിൽ പോയി ജോലി ചെയ്തിട്ട് നോബൽ പ്രൈസ് വാങ്ങിച്ചതല്ലേ? ഇവിടെയെന്ന് നമുക്ക് സാധിച്ചോ? നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് പരിപൂർണ്ണ സംതൃപ്തിയാണ്. ഇതിലൊന്നും ഒരു പശുതുമില്ല. ആകെ പശുവുള്ള ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിൽ മാത്രം പശു, ആകെ ആ ഒന്നിലും പശുവില്ല. ഇത്തരത്തിൽ കരുതുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പാകെ ഇതൊക്കെ പറയുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലാവുന്നതാണ്. അത് ഇപ്പോൾ ഡ്രസ്സിൽ വരുന്നത് സൂക്ഷിക്കണം, ചിലപ്പോ കുറച്ച് കഴിഞ്ഞാൽ ഇനിയുമേനെ തിരിച്ചുപോകാൻ കഴിഞ്ഞില്ല എന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. ഇതാ ലോകത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഒരുപാടുണ്ട്. നമ്മൾ ബ്ലെയർ ബുഷ് എന്നൊരു ദിവസത്തിൽ 100 തവണ വായിക്കാതെയും കേൾക്കാതെയും ജീവിക്കാൻ കഴിയാത്തത് തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു ശാപമാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തുള്ള വലിയ ചിന്തകന്മാർ ഈ ലോകത്തിൽ ഒരുപാടുണ്ട്. ഇവിടെ തന്നെയാണ് ചോംസ്കിയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പറയുന്നതിന് തന്നെ ഇംഗ്ലീഷ് എന്ന് തന്നെ ഒരു പ്രത്യേകമായ ഇംഗ്ലീഷാണ്. ദുർഗ്രഹതയല്ല, സരളമാണ്. അതൊരു അമ്പ്, ചുട്ടുപഴുത്ത ഒരു അമ്പ് എങ്ങനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഓട്ടിക്കയറുന്നു, അതുപോലെ അത് നമ്മുടെ ശരീരം മുഴുവൻ തുളച്ചുകൊണ്ട് പോകുന്നതാണ്. അദ്ദേഹം ഈ ഗ്ലോബലൈസേഷനെ പറ്റി പറഞ്ഞാൽ ഒരു വാചകം മാത്രം പറയാം. അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗമുണ്ട്, എന്താണ് ഇതിലാകെയുള്ളത്? പ്രോഫിറ്റ് ഓവർ ദ പീപ്പിൾ എന്നൊരു പ്രയോഗമുണ്ട് അദ്ദേഹത്തിന്. ലാഭം എന്നുള്ളത് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാമ്പത്തിക ക്രൂരതയായി മാറിയിരിക്കുക. അത്തരത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ ഇവിടെ ഈ ചെറുപ്പക്കാരൊക്കെ വന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. ഡോക്ടർ ജോർജിന് വളരെ സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ ഈ മീറ്റിംഗ് നടത്തിയിട്ട് കോഴിക്കോട്ട് 3 ദിവസവും ആളുകൾ വന്ന് വളരെ ചാരിതാർത്ഥ്യജനകമായ ഒരു സമ്മേളനമായി. ഈ ശ്രോതാക്കളിൽ നിന്നാണ് നമ്മൾ ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള ചലനങ്ങൾ. നിങ്ങൾ പല രംഗത്ത് പ്രവർത്തിക്കുന്നവരാകാം, ഡോക്ടർമാരുണ്ടാകാം, അധ്യാപകർ, ലോയേഴ്സ്, ഇങ്ങനെ പലതും ഉണ്ടാകാം. ആ രീതിയിൽ എവിടെയോ ഒരു മിന്നൽ പൊട്ടുന്ന സമയത്ത് എവിടെയോ ഒരു പുതിയ മുള, ഒരു പുതിയ ജീവാംഗുരം ഉണ്ടാകാതിരിക്കുകയില്ല. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഇതിന് വേറെ യാതൊരു മോഹവുമില്ല. അതുകൊണ്ട് ഇത്രയും നീട്ടിയത് നിങ്ങൾ പൊറുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആദർശികമായി നമുക്ക് ലഭിച്ച ഈ കേരളത്തിന്റെ ഒരു മഹത്വം വെളിയിൽ കാണിക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരനാണ്, ശ്രീ മാത്യു ജോർജിനെ. ഞാനിവിടെ സന്തോഷത്തോടുകൂടെ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളട്ടെ.